ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങൾ നിങ്ങളോട് ഒന്നിച്ച് ദൈവസ്ഥലായിരിക്കാൻ ഞങ്ങൾക്ക് കുടുംബമായി ലഭിച്ച ഈ സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അത് ഞങ്ങളുടെയും ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ കാരണമായി തീർന്നു. ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, സഭയായി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ക്രിസ്തീയ യാത്രയിൽ ഈ ക്യാമ്പിന് ശേഷം ആയമേറിയത് ചിലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വേലയിലുള്ള മുന്നേറ്റത്തിൽ ചിലത് സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ് നമ്മുടെ ദൈവം. വലിയ പ്രതീക്ഷയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ രാത്രി പറഞ്ഞു നിർത്തിയതിനോട് ബന്ധത്തിലാണ് ഇന്ന് രാവിലെ ഞാൻ കുറച്ച് സമയം കൂടെ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. സമാഗമന കൂടാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സമാഗമന കൂടാരത്തിൽ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഭാഗം പ്രാകാരം, രണ്ടാമത്തെ ഭാഗം വിശുദ്ധ സ്ഥലം, മൂന്നാമത്തെ ഭാഗം അതിപരിശുദ്ധ സ്ഥലം. പ്രാകാരത്തിൽ വലിയ ബഹളമുണ്ട്, ആൾക്കാർ വരുന്നു പോകുന്നു, യാഗവസ്തുവിനെ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരു ബഹളമുള്ള സ്ഥലമാണ് പ്രാകാരം. വിശുദ്ധ സ്ഥലത്ത് അത്രയും തിരക്കില്ല, പുരോഹിതന്മാർ മാത്രമേ അവിടെ ഉള്ളൂ, അങ്ങനെ അല്പം കൂടെ തിരക്ക് കുറഞ്ഞ സ്ഥലമാണ്. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ശബ്ദങ്ങളില്ല, വെളിച്ചമില്ല, ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ദൈവത്തോട് പറയാം. എന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ആ തലം, അത് അതിമനുഷ്യ സ്ഥലവുമായിട്ട് നമുക്ക് തുലനം ചെയ്യാം. ഇന്ന് രാവിലെ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു സ്ഥലം പിടിച്ചടക്കുന്നത് ആർമിയാണ്, ഗ്രൗണ്ട് ഫോഴ്സ് ആണ്. എന്നാൽ ഈ ഗ്രൗണ്ട് ഫോഴ്സിന് വഴി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന എയർഫോഴ്സ് ആണ്. ഗ്രൗണ്ട് ഫോഴ്സിന് മുന്നോട്ട് പോകാൻ വേണ്ടി എയർഫോഴ്സ് അവർക്ക് ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു, ഒരുക്കി കൊടുക്കുന്നു. ഇതുപോലെ കഴിഞ്ഞ ദിവസം നാം കേട്ടു, യുദ്ധത്തിൽ മോശ കൈ ഉയർത്തി നിൽക്കുമ്പോൾ വിജയമുണ്ടാകുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഗ്രൗണ്ട് ഫോഴ്സിന് മുന്നേറാനുള്ള വഴി ദൈവം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഗ്രൗണ്ട് ഫോഴ്സ് ആവശ്യമാണ്, അതുപോലെ തന്നെ എയർഫോഴ്സും ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും കുറഞ്ഞിരിക്കുന്നത് ഗ്രൗണ്ട് ഫോഴ്സ് അല്ല, ഗ്രൗണ്ട് ഫോഴ്സ് തീർച്ചയായിട്ടും കുറവാണ്. നമ്മ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്, കൊയ്ത്ത് വളരെയധികം ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. വേലക്കാര് ചുരുക്കമാണെങ്കിൽ എയർഫോഴ്സ് മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നവരെ തുലോം ചുരുക്കം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ഓരോ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ പോകുമ്പോഴാണ് കർത്താവേ ഏറ്റവും കൂടുതൽ നീഡ് ആവശ്യമായിരിക്കുന്നത് ഈ സംസ്ഥാനത്താണ്. ഓക്കെ, ആ സംസ്ഥാനം കഴിഞ്ഞ് അടുത്ത സംസ്ഥാനത്തിൽ പോകുമ്പോൾ കർത്താവേ ഈ സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ നീഡ് ആവശ്യമായിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയും വായിക്കുന്ന കണക്ക് പോലെയൊന്നും അല്ല സുവിശേഷീകരണം നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെയധികം സുവിശേഷം നടന്നിട്ടുണ്ട്, എങ്കിലും യാഥാർത്ഥ്യം പറഞ്ഞാൽ ഈ ഭാരതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അനേക സ്ഥലങ്ങളും ഇപ്പോഴും തരിശുഭൂമിയായി കിടക്കുകയാണ്. കൊയ്ത്ത് വളരെയധികമുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം. ഇന്ന് രാവിലെ എയർഫോഴ്സ് അറ്റാക്ക്, ഗ്രൗണ്ട് ഫോഴ്സിന് മുന്നോട്ട് പോകാനുള്ള വഴിയൊരുക്കുന്ന കാര്യത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം വളരെ വേദന ഉളവാക്കുന്ന ഒരു ചരിത്രം പറയുന്ന ഒരു ഭാഗമാണ്. മോശയെ ന്യായപ്രമാണം നൽകുവാനായി ദൈവം പർവ്വതത്തിലേക്ക് വിളിച്ചു. മോശ ദൈവത്തോടുകൂടെ പർവ്വതത്തിൽ ആയിരിക്കുമ്പോൾ താഴെ ഇസ്രായേൽ മക്കൾ വിഗ്രഹമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ദൈവം വന്ന് മോശയോട് പറയുന്ന വാക്കുകളാണ് പുറപ്പെടുപ്പ് 32-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം.
അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങി ചെല്ലുക, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിനെ യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഞാൻ ഈ ജനത്തെ നോക്കി, അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ട് തിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കണമേ.
മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കരുണയും ചേർത്ത് നിർത്താനുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ നീതിയിൽ, ഇൻ ഗോഡ്സ് റൈച്ചസ്നെസ്, ദൈവത്തിന് വിഗ്രഹമുണ്ടാക്കിയ ഇസ്രായേൽ മക്കളെ പൂർണ്ണമായി നശിപ്പിക്കണം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അവരെ നശിപ്പിക്കരുത്. ദൈവത്തിന്റെ നീതിയിൽ അവരെ നശിപ്പിക്കണം, പക്ഷെ ദൈവത്തിന്റെ കരുണയിൽ അവരെ നശിപ്പിക്കണം, അവരെ രക്ഷിക്കണം. ഇത് തമ്മിൽ ഒന്ന് ചേർത്ത് നിർത്താനുള്ള കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഈ ഭാഗത്തെ വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. മോശ പർവ്വതത്തിന് മുകളിലാണ്. താഴെ ഇസ്രായേൽ മക്കൾ വിഗ്രഹമുണ്ടാക്കിയ കാര്യമൊന്നും മോശ അറിയുന്നില്ല. അപ്പൊ ദൈവം ചെന്ന് മോശയോട് പറയുകയാണ്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, എന്നെ ഒന്ന് വിട്ട്, ഞാനവരെ പോയി നശിപ്പിക്കാൻ പോവാ. അവരെ നശിപ്പിക്കണമെങ്കിൽ പോയി നശിപ്പിച്ചാ പോരെ, പിന്നെ മോശയോട് വന്ന് പറഞ്ഞിട്ട് എന്തിനാ പോകുന്നത്? ഈ ചില സമയത്ത് കളിയായിട്ട് പറയാറുണ്ട് കൂട്ടുകാർ തമ്മില്, എടാ എന്നെ ഒന്ന് പിടിച്ചേടാ, അല്ലെങ്കിൽ ഞാനിപ്പോ അവനെ അടിക്കും. എന്നെ ഒന്ന് പിടിച്ചേടാ, അല്ലെങ്കിൽ ഞാനിപ്പോ അവനെ അടിക്കും. ദൈവത്തിന് നശിപ്പിക്കണമെങ്കിൽ പോയി നശിപ്പിച്ചാൽ മതി. അത് ഇതൊന്നും അറിയാത്ത മോശയോട് വന്ന് പറയുകയാണ്, നീ സംഭവമെല്ലാം അറിഞ്ഞോ, അവരൊക്കെ വർഷത്തെ പ്രവർത്തിച്ചു, എന്നെ വിടുക, ഞാനവരെ പോയി നശിപ്പിക്കട്ടെ. എന്താ കാര്യം? സത്യം പറഞ്ഞ എന്നെ വിടല്ലേ മോശം എന്നായി പറയുന്നേ. എന്റെ നീതിയിൽ വിഗ്രഹാരാധികളായ ഇസ്രായേൽ മക്കളെ പൂർണ്ണമായി നശിപ്പിക്കണം, പക്ഷെ എന്റെ കരുണയിൽ അവരെ രക്ഷിക്കണം. മോശയെ, നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഭക്തനായ മോശ പറഞ്ഞു, അവരെ അങ്ങ് വിടുവിക്കുന്നില്ലെങ്കിൽ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. ഇന്നും ദൈവം ഭാരതത്തിൽ, ലോകത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ദൈവത്തിന്റെ നീതിയിൽ ദൈവത്തിന് പാപികളെ നശിപ്പിക്കണമെങ്കിലും ദൈവത്തിന്റെ കരുണയിൽ അവരെ എല്ലാം രക്ഷിക്കാനാണ് ദൈവത്തിന് ആഗ്രഹം. പക്ഷെ ദൈവം ചോദിക്കുന്നത്, നീ മധ്യസ്ഥയണയ്ക്കുമോ? നീ ഒന്ന് പ്രാർത്ഥിക്കുമോ? 2 തിമൊഥെയൊസ് 2:4 വായിക്കാം. 2 തിമൊഥെയൊസ് 2:4.
അതുതന്നെയാണോ പടചേർത്തവനെ?
സോറി, 1 തിമൊഥെയൊസ് 2:4. യെസ് 1 Corinthians 4 അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും ദൈവത്തിന്റെ ആഗ്രഹം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം, സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തണം. എന്നാൽ പലപ്പോഴും നമ്മുടെ സ്വഭാവം ഈ നാട്ടിൽ ട്രാൻസ്പോർട്ട് ബസ് കാത്തിരിക്കുന്ന പോലെയാണ്. ഈ മരുതൂറാണ് എന്റെ സ്ഥലം, അവിടെ ഈ സൂപ്പർ ഫാസ്റ്റും ഫാസ്റ്റും ഒന്നും നിർത്തത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ബസ് കാത്തിരിക്കുമ്പോ എന്റെ മനസ്സിൽ ആഗ്രഹം, കർത്താവെ ഒരു ഫാസ്റ്റ് ഒന്ന് നിർത്തി തന്നാൽ, അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ഒന്ന് നിർത്തി തന്നാൽ. അങ്ങനെ ഞാൻ കൈ കാണിച്ചു, കൈ കാണിച്ചപ്പോൾ ഒരു സൂപ്പർ ഫാസ്റ്റ് നിർത്തി തന്നു. സന്തോഷത്തോടെ ഞാൻ ചാടി കയറി ഇരുന്നു, സീറ്റ് കിട്ടി, യാത്ര തുടരുക. അപ്പൊ അടുത്ത് കുറച്ച് മുന്നോട്ട് വേറെ സ്റ്റോപ്പ് ചിറ്റാഴ എത്തിയപ്പോ വേറൊരാള് കൈ കാണിച്ചു, ഉടനെ വണ്ടി നിർത്തി കൊടുത്തു. ഉടനെ ഞാൻ എന്ത് പറയും, ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ലേ, എല്ലാ സ്റ്റോപ്പിലേക്ക് നിർത്തി ആൾക്കാരെ കയറ്റി കൊണ്ടുപോയത്, എപ്പൊ ഞാൻ അവിടെ സ്ഥലത്ത് ചെല്ലും. ഇതാണ് നമ്മുടെയൊക്കെ സ്വഭാവം. ഞാൻ ഇതിൽ കയറി, ഇനി വേറെ ആരും കയറുവോ കയറിയില്ല എന്ന എന്റെ വിഷയമല്ല, വേറെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. പക്ഷെ അപ്പന്റെ ഹൃദയം അങ്ങനെയല്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ മഹിമകളെയൊക്കെ വിട്ടിട്ട് യേശു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഒരു ബിജുവിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല. ബിജുവിനോട് ദൈവത്തിന് എത്ര സ്നേഹമുണ്ടായിരുന്നോ, ബിജുവിനോട് എത്ര ദൈവത്തിന് കരുതൽ ഉണ്ടായിരുന്നോ, അത്രയും തന്നെ കരുതൽ ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്പിതിയിലുള്ള ആ ജനങ്ങളോടുമുണ്ട്. ഞാൻ ഈ ലാഹോൾ സ്പിതിയെ കുറിച്ച് പറഞ്ഞതിന്റെ കാര്യം എന്റെ ജീവിതത്തെ സ്പർശിച്ച, ഞാൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ ഒന്നാണ്. ഭൂട്ടാൻ ടിബറ്റിയൻ ബോർഡറിലുള്ള സ്ഥലമാണ് ഇന്ത്യയിലെ ലാഹോൾ സ്പിതി. ഞാൻ ഈ മലകയറി യാത്ര ചെയ്യുന്ന സമയത്ത് ഛർദിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്, നന്നായി ഛർദിക്കും. ഡൽഹിയിൽ നിന്ന് ഒരു രാത്രി യാത്ര ചെയ്ത ഷിംല, ഷിംലയിൽ നിന്ന് ഒരു പകൽ യാത്ര ചെയ്ത കിന്നോർ, അവിടെ താമസിക്കുന്ന പിന്നെ വണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് യാത്ര തുടങ്ങിയാൽ അത് വൈകിട്ട് 6 മണിയാകുമ്പോഴും സ്ഥലത്തിൽ. തണുപ്പ് വരുമ്പോൾ 6 മാസം അതികഠിനമായ തണുപ്പാണ്. അവിടെയുള്ള ജനങ്ങളെ കുറിച്ചും ദൈവത്തിന് കരുതലുണ്ട്. ഒരാൾ പോലും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് സുവിശേഷ വേലക്കാര് ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി, അവരുടെ മക്കളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല, അവർക്ക് വേണ്ടതായ സൗകര്യങ്ങളില്ല, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പോയി പ്രവർത്തിച്ച് ആൾക്കാരെ കർത്താവിലേക്ക് നയിക്കേണ്ടത് എല്ലാ ആവശ്യമുണ്ടോ? സ്വർഗത്തിൽ ദൈവത്തിന് കൈ ഇങ്ങനെ നാട്ടിയാ പോരെ? അങ്ങനെ തേർപ്പാടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ രക്ഷിക്കപ്പെടാൻ ഒരുപാട് സമയം വേണ്ട. അങ്ങനെയല്ല സിസ്റ്റം. ഭൂമിയിൽ ദൈവം എന്നെ രക്ഷിച്ചപ്പോൾ രക്ഷാ പദ്ധതിയിൽ ദൈവം എന്നെയും ഭാഗമാക്കി ദൈവത്തോടുകൂടെ പ്രവർത്തിക്കാൻ എന്നെയും ചേർത്തു കൂട്ടുവേലക്കാരനാക്കി. ഇനി എന്റെ പങ്കും അതിലുണ്ട്. ഇന്ത്യയിൽ ഒരാൾ യേശുവിനെ അറിയണമെങ്കിൽ അത് എന്റെ പങ്കുമുണ്ട്. ഒരാൾ പോലും നശിച്ചു പോകുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. ഒരിക്കൽ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് ഒരപ്പനും അപ്പന്റെ 2 മക്കളും ഇങ്ങനെ ഇരിക്കുക. ഒന്നാമത്തെ കുട്ടി, മൂത്ത കുട്ടിക്ക് 9 വയസ്സുണ്ട്, 2-ാമത്തെ കുട്ടിക്ക് 2 വയസ്സേ ഉള്ളൂ. അപ്പൊ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ഈ മൂത്ത കുട്ടി അപ്പന്റെ അടുത്ത് വന്നിരുന്ന് ഓ ഡാഡി, ഓ സ്വീറ്റ് ഡാഡി, അങ്ങ് നല്ലവനാണ്, അങ്ങേ പോലെ വേറെ ആരും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഈ ഇളയ കുട്ടി ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് പതുക്കെ പതുക്കെ നടന്നിറന്ന് പോവാ. ഈ അപ്പൻ പറഞ്ഞു, മോളെ, മൂത്ത കുട്ടിയോട് പറഞ്ഞു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അത് ഈ സ്നേഹമുണ്ട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിലൂടെ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ തന്നെ മകളായ ആ കുട്ടി ഇളയവൾ, അവള് ആ സ്വിമ്മിംഗ് പൂളിലേക്ക് നടന്നു പോയി, അവൾ അതിൽ വീണ് മരിച്ചു പോകാം, അത് കാണുമ്പോൾ നീ ഓടിച്ചെന്ന് അവളെ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. നമ്മൾ 24 മണിക്കൂറും കർത്താവിന്റെ അടുത്തിരുന്ന് ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 3 ദിവസം ക്യാമ്പിലിരുന്ന് ഐ ലവ് യു കർത്താവ് എന്ന് പറഞ്ഞത് ഇനിയും ഐ ലവ് യു കർത്താവ് എന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് തെളിയിക്കും. ഒരാൾ പോലും നശിച്ചു പോകുന്നത് ഇഷ്ടമില്ലാത്ത കർത്താവിന്റെ ദുഃഖം ഒന്ന് കുറയ്ക്ക്. ദൈവത്തിന്റെ നീതിയിൽ ദൈവത്തിന് എല്ലാവരെയും നശിപ്പിക്കണം, പക്ഷേ ദൈവത്തിന്റെ കരുണയിൽ ദൈവത്തിന് അവരെ രക്ഷിക്കും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ഒരാൾ പോലും നശിച്ചു പോകുന്നത് എനിക്കിഷ്ടമില്ല. പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഇനി അതിന്റെ 2 വാക്യം ഒന്ന് വായിക്കാം. 2 തിമൊഥെയോസ് 2:2 വാക്യം
വിശേഷാൽ രാജാക്കന്മാർക്ക്.
അതുകൊണ്ട് ഒരാൾ പോലും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട്
വിശേഷാൽ രാജാക്കന്മാർക്കും
രാജാക്കന്മാർക്കു വേണ്ടിയും
സകല അധികാരസ്ഥന്മാർക്കു വേണ്ടിയും യാചനയും പ്രാർത്ഥനയും.
ശ്രദ്ധിക്കണം, രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടി മാത്രമെന്നല്ല, ആരും നശിച്ചു പോകുന്ന ഇഷ്ടമല്ലാത്തത് കൊണ്ട് സകലർക്കു വേണ്ടിയും അതിൽ രാജാക്കന്മാർക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടിയും
യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു.
അവർക്ക് വേണ്ടി എന്റെ നടുവിൽ നീ, അവരുടെയും എന്റെയും നടുവിൽ നീ ഇഴിവിൽ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യഹസ്കേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് കഴിഞ്ഞ രാത്രി ഞാനത് പറഞ്ഞു, ഞാൻ ദേശത്തെ നശിപ്പിക്കാതവണ്ണം, പിശാചി ദേശത്തെ നശിപ്പിക്കാതെ എന്നല്ല, ഞാൻ ദേശത്തെ നശിപ്പിക്കാതവണ്ണം അതിന് ചുറ്റും മതിൽ കെട്ടി ഇഴിവിൽ നിൽക്കേണ്ടതിന് അവരുടെ ഇടയിൽ ഒരു പുരുഷനെ അന്വേഷിച്ചു. അന്വേഷിച്ച പ്രശ്നം എന്താ? കംപ്ലീറ്റ് ആൾക്കാര് കോൺഫറൻസിലാണ്, കംപ്ലീറ്റ് ആൾക്കാര് ഓരോരോ പ്രോഗ്രാമുകളിലാണ്. കോൺഫറൻസ് വേണ്ടെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്, ഓരോ കോൺഫറൻസ് കഴിയുമ്പോഴും ഓരോ ദൈവനെ കേട്ട് കഴിയുമ്പോഴും ദൈവം നമ്മെ ഉന്നത തലത്തിലേക്ക് വിളിക്കുക. ബേത്ത്സയിദയെ, കോരസിനെ നിനക്ക് ഹാ കഷ്ടം, നിന്നിൽ നടന്നിരുന്ന വീര്യപ്രവർത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ പണ്ട് തന്നെ രക്തത്തിലും വെണ്ണീരിലും ഇരുന്നേനെ ന്യായവിധി ദിവസത്തിൽ അവർക്ക് നിങ്ങളെക്കാൾ സഹിക്കാവതാവും. കോരസീനും ബേത്ത്സയിദയും 2 യഹൂദ പട്ടണങ്ങളാണ്. സോരും സീദോനും 2 ജാതീയ പട്ടണങ്ങളാണ്. ബേത്ത്സയിദയിൽ നടന്ന വീര്യപ്രവൃത്തികളിലൂടെ എന്ത് സംഭവിക്കണമായിരുന്നു? അവർക്കൊരു അനുതാപം ഉണ്ടാകണമായിരുന്നു. കർത്താവ് പറയുകയാണ്, ആ സംഭവം ആ ജാതീയ പട്ടണങ്ങൾ നടന്നിരുന്നെങ്കിൽ കൂടുതൽ പ്രയോജനം ഉണ്ടായേനെ. അതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ അവരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന ഉണ്ട്. കാര്യം അവർ കണ്ടില്ല, അവർ കേട്ടില്ല. ഓരോ കോൺഫറൻസ് കഴിയുമ്പോഴും ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും ദൈവം ഉന്നതമായ തലത്തിലേക്ക് എന്നെ വിളിക്കുകയാണ്. അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി വിളിക്കുക. Thank you.
അബ്രഹാമിന്റെ ജീവിതം നമ്മൾ കാണുന്നുണ്ട്. സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കാൻ ദൈവം കടന്നു വന്ന സമയത്ത് അബ്രഹാം ദൈവത്തിന്റെ മുൻപിൽ ലോത്തിനും കുടുംബത്തിനും വേണ്ടി മധ്യസ്ഥയാണ് നിൽക്കും. രസകരമാണ്, ശരിക്കും മാർക്കറ്റിൽ പോയി ഈ ബാർഗെയിൻ ചെയ്യുന്നത് പോലെ. ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? ഇല്ല. 5 കൂടെ കുറഞ്ഞാലോ? ഇല്ല. പിന്നെ 5 അളവ് കൂട്ടി കറുത്ത് അബ്രഹാമിന് മനസ്സിലായി ഈ സംഗതി ഇവിടെ നിൽക്കത്തില്ല. സോദോമിലും ഗോമോറയിലും ഇങ്ങനെ പോയാൽ എങ്ങും എത്തത്തില്ല, അവിടെ ആരും ഇല്ല. അതുകൊണ്ട് 10 വെച്ച് കുറയ്ക്കാൻ തുടങ്ങി. 30 20 10 കർത്താവ് പറഞ്ഞില്ല. ദൈവത്തിന്റെ കോപത്തിൽ ദൈവത്തിനെ നശിപ്പിക്കണം. പക്ഷെ അബ്രഹാം ഇടയിൽ നിൽക്കുകയാണ്. ഒടുവിൽ ദൈവം ലോത്തിനെയും കുടുംബത്തെയും സോദോമിൽ നിന്ന് രക്ഷിച്ചു. ആ ഭാഗം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇവർക്ക് ആർക്കും അതിൽ നിന്ന് പുറത്തു വരാൻ താല്പര്യമൊന്നുമില്ല. ഒടുവിൽ വായിക്കുന്ന വാക്യങ്ങൾ എങ്ങനെയാണ്? ദൂതന്മാർ അവരെ ബന്ധപ്പെടുത്തി, പോ പോ പോ, എന്നിട്ട് വലിയ അനക്കമൊന്നുമില്ല. പിന്നെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവരുടെ കൈക്ക് പിടിച്ച് പട്ടണത്തിൽ പുറത്തു കൊണ്ടുവന്നു. എന്താ ദൈവത്തിന് ഇത്ര നിർബന്ധം, അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെടുന്നേ? വേറൊരു മനുഷ്യൻ കുറച്ച് സമയങ്ങൾക്ക് മുൻപിൽ ഇടിവിൽ നിന്നിരുന്നു. അല്ല എങ്കിൽ ദൂതൻ ഇത്ര കഷ്ടപ്പെടുന്ന ആവശ്യമൊന്നുമില്ല. ദൈവവുമായിട്ടൊരു മനുഷ്യൻ ബാർഗെയിൻ ചെയ്തിരുന്നു. ഒടുവിൽ ലോത്തിന്റെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ലോത്ത് പറഞ്ഞു, നീ പറയുന്ന അവിടെ വരെ ഓടാൻ എനിക്ക് ശേഷിയില്ല. സത്യം പറഞ്ഞ ശേഷിയില്ലെന്നല്ല, മനസ്സില്ല. കാരണം കിടക്കുന്നതെല്ലാം സോദോമിന് പോകണല്ലോ, തന്റെ പശുവും വീടും സ്വത്തും എല്ലാം കിടക്കുന്ന അവിടെയല്ലേ. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. രക്ഷിക്കപ്പെടുന്നതിനുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പങ്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ കരുണയും തമ്മിൽ സംയോജിപ്പിക്കലാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇനി രക്ഷിക്കപ്പെടുന്നവരുടെ കാര്യത്തിൽ മാത്രമല്ല, വിശ്വാസികളുടെ കാര്യത്തിൽ, സഭയുടെ കാര്യത്തിൽ അതിന് പറയാവുന്ന ഒരു വാക്കാണ് മതിൽ കെട്ടൽ. ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഒരു യുദ്ധം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അവരുടെ മതില് ഉറപ്പിക്കും. ഈ മതില് കെട്ടിയാൽ മാത്രമാണ് ഈ മതിലിനുള്ളിൽ അവർക്ക് സുരക്ഷിതമായിട്ടിരിക്കാൻ കഴിയുള്ളൂ. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17 അതിന്റെ 15 വാക്യം. യോഹന്നാൻ 17:15.
അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്.
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, സാധാരണഗതിയിൽ നമുക്കുണ്ടാകുന്ന ഒരു സ്വഭാവം, പാപത്തിൽ കുഴഞ്ഞ് കിടക്കുമ്പോൾ ദൈവം കരുണ തോന്നി നമ്മൾ വിജയിപ്പിക്കും. വിജയിപ്പിച്ച് കഴിയുമ്പോൾ നമുക്കുള്ള പിന്നെ തോന്നല് നമ്മൾ വിജയിച്ചു, നമ്മുടെ കഴിവ് കൊണ്ട് വിജയിച്ചു, എന്റെ ശക്തി കൊണ്ട് വിജയിച്ചു, എന്റെ ഡെഡിക്കേഷൻ കൊണ്ട് വിജയിച്ചു, ഇതൊക്കെ നമുക്ക് തോന്നും. സത്യത്തിൽ പാപത്തെ നാം ഒഴിഞ്ഞു പോയത് നാം അറിയാതെ യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥതയാണ്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17 നമ്മൾ കാണുന്നത്. അതിൽ യേശുവിന്റെ ഒരു വരിയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. നിങ്ങൾ ആരും അത് പ്രാർത്ഥിക്കരുത്. മരണത്തെ കുറിച്ച്, ഉദ്ദേശത്തെ കുറിച്ച്, മരണത്തെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്തെല്ലാം ടെംപ്റ്റേഷൻസ് ഉണ്ടാകണമോ, എന്തെല്ലാം പ്രലോഭനം കൊണ്ടാണ് അതൊക്കെ ഉണ്ടാകും. ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണമോ അതൊക്കെ കടന്നു പോകും. ഇതൊരു അപൂർവ കാര്യമല്ല. ഈ അതിനുള്ളൊരു പരിഹാരമായിട്ട് പലരും ചിന്തിക്കുന്നത് ഇതൊക്കെ വിത്തിട്ട് ഹിമാലയത്തിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ സംഗതി ശരിയാണ്, ചുമ്മാ ഈ ഇടങ്കണ്ണ് നിനക്ക് വലങ്കണ്ണ് നിനക്ക് ഇറച്ച വരുത്തിയാൽ എന്ത് ചെയ്യണം, ചൂവിനെടുത്ത് കളയണം. ഈ വലങ്കണ്ണ് പാപത്തെ നോക്കാൻ കാരണം കണ്ണാണോ? ആണോ? അല്ല, മനസ്സാണ്, ആഗ്രഹമാണ്, അതിന് കണ്ണിനെ ഉപയോഗിച്ചു തന്നേ ഉള്ളൂ. വലം കണ്ണു പോയാൽ ഇടങ്കണ്ണോട് നോക്കും. വിഷയം കണ്ണിലല്ല, യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ആ പാപത്തെ ജയിക്കാൻ നീ സീരിയസ് ആകണം, അതിനു വേണ്ടി എന്ത് വിലയും കൊടുക്കണമെന്ന അർത്ഥത്തിലാണ് യേശു പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തതുകൊണ്ടൊന്നും നമ്മുടെ ടെംപ്റ്റേഷൻ ഒന്നും പോകത്തില്ല. ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് എനിക്ക് പണത്തോട് വലിയ താല്പര്യമില്ലെന്നാണ് എന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഈ പണത്തിനെതിരെ ഈ ദ്രവ്യാഗ്രഹത്തിനെതിരെ ഒരുപാട് പ്രസംഗിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളായതുകൊണ്ട് പണത്തെ കുറിച്ച് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു സംഭവത്തിന് മുമ്പിൽ ഞാൻ സമ്മതിച്ചു, കർത്താവെ ഇനി അടവൊന്ന് ഇറക്കുന്നില്ല, എനിക്കും ദ്രവ്യാഗ്രഹമുണ്ട്. പണം കൈകൊണ്ട് തൊടാതിരുന്നത് കൊണ്ട് ദ്രവ്യാഗ്രഹം ഒന്നും പോകാതിരിക്കത്തില്ല. ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളണം എന്നല്ല. ചില ആളുകള് ജീവിതത്തിൽ ചില ടെംപ്റ്റേഷൻസിനെ വിജയിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ആത്മീയമായിട്ട് മുന്നേറാൻ കഴിയാതിരിക്കുമ്പോൾ, ശരിയായി പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവര് ചിന്തിക്കുന്ന പരിഹാരം സുവിശേഷ വേലയ്ക്ക് പോയാൽ ഈ പരിപാടിയൊക്കെ നടക്കുമെന്ന്. കൂടുതൽ പ്രശ്നമാകത്തേ ഉള്ളൂ. ഇതെല്ലാം നമ്മുടെ ഒരു അപൂർവ കാര്യം സംഭവിച്ചു നമ്മൾ ചിന്തിക്കരുത്. യോസെഫിന്റെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാം, അബ്രഹാമിന്റെ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം, യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എല്ലാം നാം കടന്നു പോയേ പറ്റൂ. ഭൂമിയിൽ നിന്ന് എടുത്തുകൊള്ളണമെന്നല്ല. പിന്നെന്താ പ്രാർത്ഥിച്ചത്?
ദുഷ്ടന്റെ കയ്യിൽ
അകപ്പെടാതവണ് അവരെ കാത്തുകൊള്ളണമേ. നിങ്ങളും ഞാനും വിജയിച്ചത്, പാപത്തെ അതിജീവിച്ച് പോയത്, നമ്മുടെ മിടുക്ക്, നമ്മുടെ ഏകാഗ്രത, നമ്മുടെ ഭക്തി കൊണ്ടൊന്നുമല്ല, തമ്പുരാൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അടച്ചു പ്രാർത്ഥിച്ചതുകൊണ്ട്. എനിക്ക് ചുറ്റും കർത്താവ് ഒരു മതിൽ കെട്ടിയതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ പറ്റിയില്ല. ഈ നമുക്ക് അഹങ്കാരം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു തെളിവ് കൂട്ടുവിശ്വാസികൾ, പ്രത്യേകിച്ചും ആത്മീയമായി നമ്മേക്കാൾ താണിരിക്കുന്നവരോടുള്ള നമ്മുടെ മനോഭാവം. ഈ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. എന്താ തർക്കം അറിയാമോ? ഞങ്ങളിൽ തങ്ങളിൽ വലിയവൻ ആരാണ്? പത്രോസ് ആണോ വലിയവൻ, യോഹന്നാനാണോ? സ്ഥിരം തർക്കമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ളതുപോലെയും വീട്ടിലുള്ളതുപോലെയും സ്ഥിരം തർക്കം. ഭാര്യ ആണോ വലുത്, ഭർത്താവാണോ വലുത്? കഴിഞ്ഞ ദിവസം രണ്ട് തമാശയായിട്ടായിരുന്നു അത്. ഭാര്യയും ഭർത്താവും, ഭാര്യ ഡോക്ടറോ ഭർത്താവ് എഞ്ചിനീയറോ ആണ്. അപ്പൊ ഞങ്ങൾ തമാശയിൽ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ അവര് വാദിക്കുകയായിരുന്നു, ഓ മെഡിസിൻ എന്താണ്, മറ്റാൾ പറയും ഏ എഞ്ചിനീയറിംഗ് എന്താണ്. അതൊരു തമാശയാണെങ്കിൽ ഇതൊക്കെ തന്നെ നമ്മുടെ ജീവിതം സംഭവിക്കും. ഞങ്ങളിൽ ആരാണ് വലിയവൻ? നിങ്ങളുടെ ജീവിതം ദുരന്തമാകണമെങ്കിൽ ഈ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ശിഷ്യന്മാരുടെ ഇടയിൽ തർക്കമുണ്ടായപ്പോൾ അതിനുശേഷം യേശു പറയുകയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കുന്നില്ല, ഞാൻ അപേക്ഷിച്ചു. എന്റെ മോനെ പത്രോസെ, നീ നിന്നത് നിന്റെ മിടുക്ക് കൊണ്ടല്ല, നീ നിന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നീ നിന്നത് നീ ദിവസവും ദൈവോധം ധ്യാനിക്കുന്നത് കൊണ്ടൊന്നും മാത്രമല്ല, നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ ഞാൻ അപേക്ഷിച്ചതുകൊണ്ടാണ്. നിന്നതല്ല നിർത്തിയത്. യേശു നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ്. വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥാണെന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കേണ്ടത് വേറെ ആരുമല്ല, നാം തന്നെയാണ്. കായിനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? കായിൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഞാൻ എന്റെ സഹോദരന്റെ സൂക്ഷിപ്പുകാരനോ. അതെ അതെ, നിങ്ങളുടെ മക്കളുടെ സൂക്ഷിപ്പുകാരാരാണ്? മക്കൾക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഒട്ടന്നെ കൊടുക്കാൻ അസൈൻമെന്റ് റെഡിയാക്കി വെക്കുന്നു, കുടിക്കാൻ ബോൺവിറ്റ റെഡിയാക്കി വെക്കുന്നു. ഒരു ഗ്ലാസ് ബോൺവിറ്റയിൽ ഒരു തുള്ളി താഴ്ത്തു വീണാൽ അതിന് ടപാ ടപാ അടിക്കുന്നു. ഒരമ്മ എനിക്ക് വേണ്ടി വർഷങ്ങൾ ദൈവസ്ഥാനത്തിൽ മധ്യസ്ഥ അണച്ചു. അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയണം. വീതിയുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തണം. നിങ്ങൾ ഓർക്കണം, കുട്ടികളുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് മാതാപിതാക്കളോട്, നിങ്ങൾ കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായ ടെംപ്റ്റേഷൻ പോലെ അല്ല ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ. പണ്ട് പാപം ചെയ്യണമെങ്കിൽ പണിയെടുക്കണം, ഇന്ന് പാപം ചെയ്യാതിരിക്കാൻ പണിയെടുക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു മോശമായ ഒരു ചിത്രം കാണാൻ വിരൽ തുമ്പ് മതി. നമ്മുടെ മക്കൾ കടന്നു പോകുന്നത് നാം കടന്നുപോയ കാലഘട്ടം പോലെ അല്ല. അന്ന് നാം ആരും പാപം ചെയ്യാതിരുന്നു മിടുക്കുകൊണ്ടല്ല, പാപം ചെയ്യാൻ ഒരുപാട് ബസ് കയറി പോകണം, സൗകര്യങ്ങളില്ല. നമ്മുടെ മക്കൾക്ക് അങ്ങനെയല്ല. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള ഒരു പടയാളി, ഇവർ രണ്ട് ബോർഡറിൽ നിൽക്കുകയാണ്, ഈ ഭാഗത്തുള്ള പടയാളി അവിടെ വെടികൊണ്ട് വീണു. അയാളുടെ ആ മുറിവേറ്റ് കിടക്കുന്ന ആളെ എടുത്തുകൊണ്ടിരാൻ ആരും തയ്യാറാകുന്നില്ല. ആ കൂട്ടത്തിലൊരു പട്ടാളക്കാരൻ സമയം നോക്കി പെട്ടെന്ന് അദ്ദേഹം ഓടിച്ചെന്ന് ആ മുറിവേറ്റ് കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട്. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇത്രയും സമയം നീ നിന്നിട്ട് പെട്ടെന്ന് സമയം നോക്കി എന്തിനാ ഓടിപ്പോയത്? അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന സമയമാണ്, എനിക്ക് വേണ്ടി എന്റെ അമ്മ പ്രാർത്ഥിക്കുന്ന സമയമാണ്, അതാണ് ഞാൻ സമയം നോക്കിയത്, ആ സമയത്ത് ഞാൻ പോയി എടുത്തുകൊണ്ടു. നിങ്ങളുടെ മക്കൾ കോളേജിൽ പോകുമ്പോൾ, നിങ്ങളുടെ മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ മക്കൾ ലോകത്തിലേക്ക് പോകുമ്പോൾ, പ്രിയ മാതാക്കളെ, പ്രിയ പിതാക്കളെ, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വടി കൊണ്ട് ഉപദേശം കൊണ്ട് ഒരു പരിധിവരെ പ്രയോജനമുള്ളൂ. അവർക്ക് നിങ്ങളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, നിങ്ങളെ ദുഃഖിപ്പിക്കരുത് എന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അവർ പലതും വീണു പോകുന്നത്. ടെംപ്റ്റേഷന്റെ പവർ അത്ര അധികമാണ്. നമ്മുടെയൊക്കെ കാലത്ത്, നമ്മുടെയൊക്കെ കാലം എന്ന് പറയുമ്പോൾ എന്റെ വയസ്സ് നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇന്നലെ ഞാനൊരു മെസ്സേജ് പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ ഇന്ന് കണക്ക് കൂട്ടി എന്റെ വയസ്സ് കണ്ടുപിടിച്ചു എന്ന് എന്നോട് പറഞ്ഞു. യെസ്, ഒരുവിധപ്പെട്ട മാതാപിതാക്കളെ ചേർത്താണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒക്കെ യൗവനകാലത്തിലുണ്ട സാഹചര്യമല്ല ഇത്, അതിനേറ്റവും അവർക്ക് സഹായമായിരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം. പത്രോസിനു വേണ്ടി യേശു പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ആ സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ സഹായിക്കണം. ഈ രണ്ടു വിധത്തിലുള്ള ഫാസ്റ്റിംഗ് ഞാൻ എടുക്കാറുണ്ട്. ഒന്ന് നേരത്തെ പ്രിപ്പയർ ചെയ്യും,
നാളെ രാവിലെ രണ്ടു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി. വേറൊരു ഫാസ്റ്റി, അതാണ് വലിയ പ്രശ്നമുള്ള ഫാസ്റ്റി. ഓർക്ക അപ്പുറം ദൈവം പെട്ടെന്ന് എന്നോട് ആവശ്യപ്പെടും, ഇന്ന് ഫാസ്റ്റ് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സഹോദരൻ വീട്ടിൽ പോയി. അപ്പൊ ചെന്നപ്പോ ഉച്ചയ്ക്ക് ഞാൻ അവിടെ ഭക്ഷണം കഴിച്ചേ. അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടായില്ല. ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള പരിപാടികളൊന്നുമില്ല, അങ്ങനെ ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞാൻ ചെന്നത് പ്രമാണിച്ചാണെന്ന് തോന്നുന്നു, എന്റെ സഹോദരന്റെ ഭാര്യ ചിക്കനൊക്കെ വെച്ചു. അപ്പൊ ഞാനൊരു ബൈബിൾ സ്റ്റഡിക്ക് പോയപ്പോൾ അവിടെ വെച്ച് ദൈവരോട് ആവശ്യപ്പെട്ടു, ഇന്ന് നീ രാത്രി ഭക്ഷണം കഴിക്കരുത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോ ബിജു കഴിക്കാൻ പറഞ്ഞു. നോക്കിയപ്പോ ചിക്കൻ കറിയും ചപ്പാത്തി. ഞാൻ പറഞ്ഞത്, ചില സമയത്ത് ദൈവം നമ്മോട് പ്രത്യേകം ആവശ്യപ്പെടുന്നതിന്റെ കാര്യം. ഒരു ഒരു സംഭവം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് എനിക്കൊരു സ്നേഹിതനുണ്ട്, വളരെ പ്രാർത്ഥനാ മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചുണ്ടി സമയത്ത് പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരാളെ കാണിച്ചിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സംഭവം എല്ലാം തീർന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സംഗതി അറിഞ്ഞത്. ഈ പുള്ളിയുടെ സഭയിലുള്ള ഒരു വ്യക്തി ബിസിനസ് എല്ലാം തകർന്ന് കോഴിക്കോടാണോ തൃശ്ശൂരാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു ലോഡ്ജിൽ കിടന്നിട്ട് കട്ടിലിൽ കിടക്കുകയാണ്. അദ്ദേഹം ഫാനിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്, ആത്മഹത്യ ചെയ്യാനുള്ള കാര്യം നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുക. ആ സമയത്താണ് ഈ മനുഷ്യന് വേണ്ടി തിരുവനന്തപുരത്തിരുന്ന് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞാൽ, കർത്താവിന് ഈ മനുഷ്യൻ നാശത്തിലേക്ക് പോകുന്ന ഇഷ്ടമല്ല, അതിനുവേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്, ആരുണ്ട് പ്രാർത്ഥിക്കാൻ. അപ്പൊ എല്ലാവരും കൂർക്കമ്മൽ ചേർന്ന് ഉറങ്ങുമ്പോ ദേ ഒരു മനുഷ്യൻ കുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവനെ ഉണർത്തി, നീ പ്രാർത്ഥിക്കും. ദേശത്തെ നശിപ്പിക്കാതിരിപ്പാൻ അതിനു ചുറ്റും മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് അവരുടെ ഇടയിൽ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല. മത്തായി സുവിശേഷം 13 അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 13 അധ്യായം. അതിന്റെ മുതൽ നമ്മൾ വായിക്കുന്നത് വായിച്ചു കേൾക്കാം.
അവൻ മറ്റു രൂപമ അവർക്ക് പറഞ്ഞു കൊടുത്തു, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു.
ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു സ്വർഗരാജ്യം ഇങ്ങനെയാണ്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ നല്ല നിലത്ത് വിത്ത് വിതച്ചു, ഗോതമ്പ് വിതച്ചു, അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ശത്രു വന്ന് കള വിതച്ചിട്ട് പോയി. ഞാൻ പെട്ടെന്ന് പറയാം, വായിക്കണ്ട. അപ്പോൾ ദാസന്മാർ ചെന്ന്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കളയും വളർന്നു വന്നു. ദാസന്മാർ ചെന്ന് യജമാനോട് പറഞ്ഞു, അയ്യോ കള വളരുന്നല്ലോ, കള പറിക്കാം. അപ്പോൾ യജമാനൻ പറഞ്ഞു, കള പറിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ട്, ആ കൂട്ടത്തിൽ നല്ല ഗോതമ്പ് പറഞ്ഞു പോകും, അതുകൊണ്ട് പറിക്കാൻ പാടില്ല. സഭയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ, വിശ്വാസികൾ മുട്ടിപ്പായി ദൈവസന്നിധിയിൽ മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ശത്രു കള വിതയ്ക്കും, പിന്നെ കള പറിക്കാൻ പറ്റത്തില്ല. അവസാന നാളിൽ മാത്രം രോഗം വന്നിട്ട് സൗഖ്യമാകുന്നതല്ല നല്ലത്, രോഗം വരാതെ സൂക്ഷിക്കണം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കണം. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ സാത്താൻ തന്റെ ഏറ്റവും നല്ല ആയുധങ്ങൾ എടുക്കുന്ന സമയം, ഒരു യുദ്ധത്തിൽ അവസാനമാണ് ഏറ്റവും നല്ല ആയുധങ്ങൾ എടുക്കുന്നത്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങൾ. ആ ആയുധം എടുക്കുമ്പോൾ ചിലപ്പോൾ അതോടുകൂടെ ആയുധം എടുത്തവനും നശിക്കുക, എല്ലാവരും നശിക്കും. അതുപോലെ സാത്താൻ തന്റെ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ ജനങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. അനന്യാസിനോട് ദൈവം പറഞ്ഞു, യെരുശലേമിൽ നേർവീതി എന്ന തെരുവിൽ ചെല്ലണം. അടുത്ത വരി എന്ന് പറയുമോ, അവിടെ ശൗൽ എന്ന് പേരുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടും. അടുത്ത വരി, അവൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ റിപ്പോർട്ടാണ്, അങ്ങോട്ട് പോകണം. അവൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം കാണാൻ ഏറ്റവും സന്തോഷിക്കുന്ന രംഗമാണ് അവൻ പ്രാർത്ഥിക്കുന്നു. കൊയ്ത്ത് വളരെയധികം ഉണ്ട്, സത്യം. അടുത്ത എന്താ പറഞ്ഞത്? എല്ലാവരും കൂടി ചടപടാണ് കൊയ്ത്തിലെ കൂടി പോകാനാണോ? അല്ല, കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യജമാനനോട് അപേക്ഷിക്കണം. സുവിശേഷ വേലയ്ക്ക് ഞാൻ മുന്നേറണം, മുന്നോട്ട് പോകണം. പക്ഷേ സുവിശേഷ വേലയെ കുറിച്ച് യഥാർത്ഥമായ വെളിപ്പാട് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെയധികം ഉണ്ട്, വേലക്കാരോ ചുരുക്കം, വേലക്കാരെ അയക്കണമേ. മലയാളത്തിലൊരു തമാശയാണ്, അടിയനിത അളിയനെ അയക്കണം. ആ പരിപാടിയല്ല ഞാനീ പറഞ്ഞത്. സുവിശേഷ വേലയ്ക്ക് പോകാൻ താല്പര്യമില്ല, മക്കളെ ദൈവം അയക്കുന്ന ഏത് സ്ഥലമായാലും, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, കഴിഞ്ഞതിന്റെ അന്ന് റിസൾട്ട് വന്നു, അവന് 80 above കിട്ടി. പിറ്റേ ദിവസം അവൻ വന്ന് പറയാണ്, അപ്പ അമ്മ ഞാന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഡിം, എല്ലാ വിശ്വാസവും തീർന്നു. തുള്ളിച്ചാടണ്ടേ? ദൈവത്തിന്റെ സുവിശേഷവുമായി ദൈവം അയക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പട്ടണങ്ങളിലേക്ക് പോകുന്ന ആ ധീരന്മാരെ കുറിച്ച്, വീരന്മാരെ കുറിച്ച് വളരെ മഹത്തായ വാക്കുകളാണ് വേദപുസ്തകം പറയുന്നത്. ഞാൻ എന്റെ വാക്കിലെ ചുരുക്കുക. മക്കളെ, അധികം കാലം നമ്മുടെ മുൻപിലില്ല. കർത്താവിന്റെ വരവ് അടുത്തു. അനേക സഭകൾ തകർന്നുകൊണ്ടിരിക്കുക. വഷളത്വം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇപ്പോൾ ആത്മീകമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ദൈവം തനിക്ക് വേണ്ടി ഒരു ചെറിയ ഒരു സമൂഹത്തെ വേർതിരിച്ച് നിർത്തുമ്പോൾ നിങ്ങൾ ഓർക്കണം, ശത്രു കളവിതയ്ക്കാം. എത്ര കഴിവുണ്ടെങ്കിലും ശത്രു കളവിതയ്ക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ നിങ്ങൾ മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം ശത്രുവിന് വേണ്ടിയുള്ള വാതിലുകൾ അടച്ചുകൊണ്ടിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോൺഫറൻസിന് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില അമ്മമാർ, ചില ആന്റിമാർ, ചില സഹോദരിമാർ, ചില പിതാക്കന്മാർ, അങ്കിൾമാർ, സഹോദരന്മാർ എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കാവൽക്കാരാ, കാവൽക്കാരാ, രാത്രി എന്തായി എന്നൊരുത്തൻ സോഴിന്ന് വിളിച്ചു ചോദിക്കും. എന്റെ മക്കളുടെ കാവൽക്കാരനാണ് ഞാൻ, എന്റെ ഭാര്യയുടെ കാവൽക്കാരനാണ് ഞാൻ. അവരെ ശത്രുവിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. മാനുഷികമായ കഴിവ് ശക്തി അറിവുകൊണ്ട് പറ്റത്തില്ല. പ്രാർത്ഥിക്കുക.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.